السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له فمن يضلله فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സീറയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് തുടങ്ങിയിരുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ആ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഹിഫ്ളാക്കുകയും അതോടൊപ്പം അതിലുള്ള പാഠങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുകൂടി നമ്മുടെ മനസ്സുകളിൽ പതിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇമാം ബുഖാരിയുടെ അപാരമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഹദീസിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ചരിത്രത്തിലൂടെ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ കലാം കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ, പിന്നെ രണ്ടാമതായിട്ടൊരു മുസ്ലിമിന് പറയാനുള്ളത്, സംസാരിക്കാനുള്ളത് ഇമാം ബുഖാരിയുടെ, നമ്മൾ വിശദീകരിക്കുന്ന മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥമാണ് ബുഖാരിയാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള ഓർമ്മശക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ലഭിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ്. ആ സംഭവം ഇങ്ങനെയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമ്മള് നേരത്തെ പറഞ്ഞു, 10 വയസ്സിന്റെ മുമ്പ് അദ്ദേഹം ഖുർആൻ മനപ്പാടാക്കി. ഏതാണ്ട് അതേ ഘട്ടത്തിൽ തന്നെ, അതേ സമയത്ത് തന്നെ അദ്ദേഹം ഹദീസുകൾ ഹിഫ്ളാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നത്, ഉൽഹിംതു ഹിഫ്ളൽ ഹദീസ് വാനഫിൽ കുത്താബി ഫഖുൽതു കം കാന സിന്നുക ഫഖാല അശറു സിനീൻ. അതായത് ഹദീസുകൾ അദ്ദേഹം മനപ്പാടമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 വയസ്സ് മുതൽക്ക് തന്നെ ഹദീസുകൾ മനപ്പാടമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഫഖാല, അദ്ദേഹം പറയുന്നത് അഷറു സിനീൻ ഔ അഖൽ, 10 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിനേക്കാൾ കുറവ്. 10 വയസ്സിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ഹദീസുകൾ മനപ്പാടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വ്യക്തമാക്കുന്ന അത്ഭുതകരമായൊരു സംഭവം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയുടെ പഠനം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയാണ്, ബുഖാറയിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നീട് അദ്ദേഹം വേറൊരുപാട് നാടുകളിലേക്ക് ഇൽമു തേടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ദാഖിലി ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ ദർസിലേക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു. വജഅൽതു അഖ്തലിഫു ഇല ദാഖിലി വഗൈരിഹി, ദാഖിലിയുടെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെയും ദർസുകളിലേക്ക് ഞാൻ പോകാറുണ്ട്. ഫഖാല യൗമൻ ഫീമാ കാന യഖ്റഉ ലിന്നാസി, ദാഖിലിയുടെ ദർസിന്റെ ഒരു പ്രത്യേകത, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദർസാണ് അദ്ദേഹത്തിൻ്റെത്. ആ ദർസിൽ തന്നെ മുഹദ്ദിസീങ്ങളുണ്ടാവും, കിബാറുകളായ തോലിബുലിൽപ്പെട്ട ആളുകളുണ്ടാകും, ഒരുപാട് ആളുകൾ, നിരവധി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇൽമിന്റെ സദസ്സാണ്, മജ്ലിസാണ് ദാഖിലിയുടെ സദസ്സ്. നമുക്കറിയാം മുഹദ്ദിസീങ്ങളുടെ ഒരു രീതി, പണ്ഡിതന്മാരുടെ ഒരു രീതി, അവരുടെ ദർസിന്റെ ഒരു രീതി, അവരെ ഹദീസ് വായിക്കുമ്പോൾ അതിന്റെ സനദ് മത്തിന് മാത്രം വായിച്ചിട്ട് പോകുന്നതിന് പകരം അവരതിന്റെ സനദുകൾ ഉദ്ധരിക്കാറുണ്ട്. ആ സനദ് വായിച്ചതിന് ശേഷമായിരിക്കും ആ സനദിലുള്ള രിജാല് അതിന്റെ ആളുകളെക്കുറിച്ച് വിശദീകരിക്കും, എന്നിട്ടാണ് അവർ മത്തിനിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ അദ്ദേഹം ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സദസ്സാണ്, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. അങ്ങനൊരു ഹദീസിന്റെ സനദ്, ഒരു ഹദീസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സനദ് വായിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, സുഫിയാൻ ആൻഡ് അബി സുബൈർ ആൻഡ് ഇബ്രാഹിം, സുഫിയാൻ അബു സുബൈറിൽ നിന്ന്, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന്. ആ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ ഹദീസിന്റെ സനദ് വായിക്കുകയാണ്. ആര്? ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ സനദ് വായിച്ചു, സുഫിയാൻ ആൻഡ് അബി സുബൈർ ആൻഡ് ഇബ്രാഹിം. സുഫിയാൻ അബു സുബൈറിനെ തൊട്ട്, അബു സുബൈർ ഇബ്രാഹിമിനെ തൊട്ട്, അതായത് അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സുഫിയാൻ അബു സുബൈറിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇത് വായിച്ച സന്ദർഭത്തിൽ ഒരു ചെറിയ കുട്ടി, മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന അബു സുബൈർ ലം യർവി അൻ ഇബ്രാഹിം, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകളൊക്കെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. ഉസ്താദ് സനദ് വായിക്കുകയാണ് ഹദീസിന്റെ, ഇത് ചില്ലറ കാര്യമല്ല. ഹദീസിന്റെ സനദ് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമുക്കറിയാം, സനദൊക്കെ ഹിഫ്ലാക്കുന്ന വളരെ കുറച്ച് ആളുകളാണ്, നമുക്കത് അറിയാൻ പറ്റും. ആ ചെറിയ കുട്ടി എഴുന്നേറ്റിട്ട്, അതായത് ഈ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, എന്നേരിട്ട് പറഞ്ഞു, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് നിവേദനം ചെയ്തിട്ടില്ല. ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി അക അന്തം വിട്ടു, ഫൻതഹറനി, അദ്ദേഹം എതിർത്തു കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ട്. അങ്ങനെ ഇമാം ബുഖാരി പറഞ്ഞു, ഇർജ ഇലൽ അസ്ലി, ഇങ്ങനെ ഉസ്താദുമാര് ദർശെടുക്കുമ്പോൾ ചിലപ്പോൾ അസ്ല അവരുടെ കയ്യിലുണ്ടാവില്ല, അവരുടെ കയ്യിൽ അതിന്റെ കോപ്പി ആയിരിക്കും, എഴുതിക്കൊണ്ടുവന്നതായിരിക്കും. അദ്ദേഹം ഇതിനെതിർത്തു, ദാഖിലി. ഇമാം ബുഖാരി പറഞ്ഞെങ്കിൽ അസ്ല പരിശോധിക്കണമെന്നറിയണം, ഈ കിതാബിന്റെ അസ്ല പരിശോധിക്കണമെന്നറിഞ്ഞു, അതിൽ ഉറച്ചു നിന്നു. ആരോടാ ഈ ഗണ്ണിക്കുന്നത്? പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന പ്രഗത്ഭനായ, അന്നത്തെ കാലഘട്ടത്തിലെ ജീവിച്ചിരുന്ന പ്രഗത്ഭനായ ഉസ്താദിന്, ഒരുപാട് വലിയ വലിയ മുതിർന്ന ആളുകളാണ് സദസ്സിലുള്ളത്, ആ ഉസ്താദിനെ ഗണ്ണിക്കുകയാണ്, ഒരു ചെറിയ കുട്ടി. അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതിനെ എതിർത്തപ്പോ അസ്ല് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അസ്ല് കൊണ്ടുവന്നു, ഫദഖല ഫനദറ ഫീ സുമ്മ ഖറജ, അങ്ങനെ കിതാബിന്റെ അസ്ല് കൊണ്ടുവന്നു, അസ്ല് പരിശോധിച്ചു, എന്നിട്ട് ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി ഫഖാല ലി കൈഫ ഹുവ യാ ഗുലാം,
ഇമാം ബുഖാരി പറയുന്നത് എന്നോട് ചോദിച്ചെന്നാ പിന്നെ എങ്ങനെയാണ് അതിന്റെ സനദ്? അത് കളി സനദുമലാണ്. ഒരു ഹദീസിന്റെ സനദ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ആളുകളുണ്ടാവും? അത് ഇന്ന ആളിൽ നിന്ന് ഇന്ന ആൾ, ഇന്ന ആളിൽ നിന്ന് ഇന്ന ആൾ, ഇന്ന ആളിൽ നിന്ന് ഇന്ന ആള്. ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയോട് ചോദിച്ചു, ആ കുട്ടിയോട് ചോദിച്ചു, എന്നാൽ എങ്ങനെയാണ് നിനക്കത് പറയാൻ പറ്റുമോ ചോദിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുവ സുബൈർ ബിനു അദി അൻ ഇബ്രാഹിം. അബു സുബൈർ അല്ല, സുബൈർ ബിനു അദി ആണ്. സുബൈർ ബിനു അദി ആണ് ഇബ്രാഹിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉസ്താദിന് തിരുത്തി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ്? അബു സുബൈർ അല്ല. ഉസ്താദ് വായിച്ചത് അബു സുബൈർ അൻ ഇബ്രാഹിം. ഇമാം ബുഖാരി പറഞ്ഞു അല്ല, തിരുത്താണ്. ആരാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? സുബൈർ ബിനു അദി അൻ ഇബ്രാഹിം. ഫഅഖദൽ ഖലമ മിന്നി വഅഹ്കമ കിതാബഹു. അദ്ദേഹം ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പേന ചോദിച്ചു, എന്നിൽ നിന്ന് പേന വാങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കോപ്പി, ആ കടലാസ് അദ്ദേഹം എഴുതി കൊണ്ടുവന്നത് അദ്ദേഹം തിരുത്തി. വഖാല, ദാഖിലി പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞതാണ് സത്യം, നീ പറഞ്ഞതാണ് ശരി. ഇതാണ് ഇമാം ബുഖാരി. അന്ന് മനസ്സിലാക്കിക്കോ അദ്ദേഹത്തിന്റെ പ്രായം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇബ്നു കം കുന്ത ഹീന റദദ്ത അലൈഹി. ഉസ്താദിന് മറുപടി പറഞ്ഞ, അത് തിരുത്തി കൊടുത്ത സന്ദർഭത്തിൽ എത്രയായിരുന്നു വയസ്സ്? ഇഹ്ദ അശറ സന, 11 വയസ്സ്. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, 11-ാമത്തെ വയസ്സാണ്. ഒരത്ഭുതമാണ് യഥാർത്ഥത്തിൽ. 11-ാമത്തെ വയസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സനദ് തിരുത്തി കൊടുക്കുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ സനദ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ തെറ്റ് തിരുത്തി, ആ വായിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു, എന്നിട്ട് അതിന്റെ ശരി സനദാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന ആള് ഇന്ന ആളിൽ നിന്നാണ്. അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് അത് ഉദ്ധരിച്ചിട്ടില്ല, അത് സുബൈർ ബിനു അദിയാണ്. കേവലം 11 വയസ്സാണ് അന്ന് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രായം. 11 വയസ്സ്. ഇതാണ് ഒരു സംഭവം. ഇതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊന്നുണ്ട്. ഇമാം ബുഖാരിയുടെ പ്രസിദ്ധി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ അപാരമായ അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും, ഇത് 11-ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ്. ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാഗ്ദാദിലേക്ക് ചെല്ലുന്നത്. ബാഗ്ദാദ് നമുക്കറിയാം, ഒരു ഇൽമിന്റെ കേന്ദ്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ബാഗ്ദാദ്. അദ്ദേഹം ബാഗ്ദാദിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയ സന്ദർഭത്തിൽ ബാഗ്ദാദിലുണ്ടായിരുന്ന പ്രഗത്ഭരായ ചില മുഹദ്ദിസീങ്ങൾ ഇമാം ബുഖാരിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇമാം ബുഖാരി ഇങ്ങനെ ഹിഫ്ളിന്റെ കാര്യത്തിൽ, ഓർമ്മശക്തിയുടെ കാര്യത്തിൽ, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഇങ്ങനെ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹം മഷൂറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇമാം ബുഖാരി എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആര്? ബാഗ്ദാദിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അവരെന്ത് ചെയ്തു? അവരൊരു 100 ഹദീസുകൾ ശേഖരിച്ചു. ഇത് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. 100 ഹദീസുകൾ അവർ ശേഖരിച്ചു. 100 ഹദീസുകൾ ശേഖരിച്ചതിന് ശേഷം ഫഖാലബു മുതൂനഹ വഅസാനീദഹ, അതിന്റെ സനദുകളും അതിന്റെ മത്തിനുകൾ അവർ മാറ്റിമറിച്ചു, കൂട്ടിക്കുഴച്ചു. ആ 100 ഹദീസുകളുടെ സനദുകളും മത്തിനുകളും കൂട്ടിക്കുഴച്ചു, അതങ്ങോട്ട് കൊണ്ടും പരസ്പരം മാറ്റിവെച്ചു. വജഅലു മത്തിന ഹാദൽ ഇസ്നാദി ഇലി ഇസ്നാദിൻ ആഖർ വ ഇസ്നാദ് ഹാദൽ മത്തിനി ലിമത്തിനിൻ ആഖർ. ഒരു ഹദീസിന്റെ മത്തിന് അത് വേറൊരു സനദിനിട്ട് കൊടുത്തു, ആ ഹദീസിന്റെ സനദ് വേറൊരു മത്തിന് വെച്ചുകൊടുത്തു. ഇങ്ങനെ 100 ഹദീസുകളാണ് കൂട്ടിക്കുഴച്ചു. അതിന്റെ സനദും അതിന്റെ മത്തിനും കൂടി മാറ്റിമറിച്ചു. മത്തിനും സനദും മനസ്സിലായല്ലോ. ഇന്നാളിൽ നിന്നാൾ ഇന്നാൾ നിന്നാൾ അല്ലേ, അൻഫുലാൻ അൻഫുല അൻഫുല അൻഫുലാൻ, അവസാന അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അതാണ് സനദ്, നമ്മളിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പരമ്പര, അതാണ് സനദ്. ഇന്നാളിന്ന് ഇന്നാൾ ഇന്നാൾ ഇന്നാള് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് സനദ്. മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറിഞ്ഞിട്ടുള്ള ഹദീസ് എന്താണ്? അത് ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ആ പറഞ്ഞ ഹദീസ് അതാണെന്ത്, അതിന്റെ മത്തിന്. ഇങ്ങനെ ഓരോ ഹദീസിനും സനദ് ഉണ്ടാവും, മത്തിനുണ്ടാവും. വെറും 100 ഹദീസുകൾ എടുത്തിട്ട് ആ ഹദീസുകളുടെ മത്തിനുകളും സനദുകളും പരസ്പരം മാറ്റി, എന്തൊരു കഠിനമായ പരീക്ഷണമാണ്. എന്നിട്ട് അത് 10 ആളുകളെ ഏൽപ്പിച്ചു, 10 ആളുകൾക്ക് 10 ഹദീസുകൾ വീതം കൊടുത്തു. ഇങ്ങനെ മാറ്റിമറിച്ച സനദുകളും മത്തിനുകളും 10 വീതം ആളുകൾക്ക് കൊടുത്തു. 10 ആളുകൾ 10 ഹദീസുകൾ പറയും. അങ്ങനെ 10 × 10 100 ഹദീസുകൾ ഇങ്ങനെ സനദുകളും മത്തിനുകളും മാറ്റിമറിച്ചിട്ട്, ഒരു ഹദീസിന്റെ സനദ് അതിന്റെ സനദിന് പകരം വേറെ സനദ് വെച്ചെടുക്കും, ആ മത്തിനിന്റെ സനദിന് പകരം മത്തിന് പകരം വേറെ പിന്നെ മത്തിന് അതിന് വെച്ചെടുക്കും. ഇങ്ങനെ 100 ഹദീസുകൾ ഇങ്ങനെ വലിയൊരു സദസ് അവർ സംഘടിപ്പിച്ചു. അങ്ങനെ ഇമാം ബുഖാരി പ്രവേശിച്ചു. ആ നാട്ടിലുള്ള പ്രഗത്ഭരായ ആളുകളാണുണ്ട്. ഫഹദറൽ മജ്ലിസ ജമാഅത്തു അസ്ഹാബിൽ ഹദീസ് മിനൽ ഉഖറബ മിൻ അഹ്ലി ഖുറാസാൻ വഗൈരിഹിം മിനൽ വമിനൽ ബാഗ്ദാദിയന, ബാഗ്ദാദുകാര സദസ്സിലുണ്ട്, ആ മജ്ലിസിലുണ്ട്. അതേപോലെ തന്നെ ഖുറാസാനുകാരിൽപ്പെട്ട ആളുകൾ ആ സദസ്സിലുണ്ട്. ഇങ്ങനെ മുഹദ്ദിസീങ്ങളായ ആളുകളൊക്കെ ആ സദസ്സിലുണ്ട്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വന്നു. അങ്ങനെ ആ 10 പേരിൽ 1-ാമത്താള് ആ ഹദീസ് ഇങ്ങനെ വായിച്ചു കൊടുത്തു, അതിന്റെ സനദും അതിന്റെ മത്തിനും വായിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ അരിഫുഹു, എനിക്ക് ഈ ഹദീസിനെ കുറിച്ചൊന്നും അറിയില്ല. ആ പത്താളുകളിൽ 1-ാമത്താള് ആ സനദും മത്തിനും ഇമാം ബുഖാരിന്റെ മുന്നിൽ ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ഇമാം ബുഖാരി പറഞ്ഞു, ലാ അരിഫുഹു, ഈ ഹദീസിനെ കുറിച്ച് എനിക്കറിയില്ല. 2-ാമത്തെ ഹദീസ് വായിച്ചു, അതിന്റെ സനദ് വായിച്ചു, അതിന്റെ മത്തിന് വായിച്ചു. ഇമാം ബുഖാരി പറഞ്ഞു, ലാ അരിഫുഹു, ഈ ഹദീസ് ഞാൻ അറിയില്ല, ഇങ്ങനെ ഹദീസ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ആദ്യത്തെ ഒരാള് ആ 10 ഹദീസുകൾ ഇങ്ങനെ വായിച്ചു, 2-ാമത്താള് 10 ഹദീസുകൾ, ഹദീസ് എന്ന് പറയുമ്പോൾ അതിന്റെ സനദും മത്തിനും, 3-ാമത്താളും 4-ാമത്താളും 5-ാമത്താളും, ഇങ്ങനെ ഓരോരുത്തര് ആ ഹദീസും അതിന്റെ സനദും വായിക്കുമ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, ഇല്ല അരിഫുഹു, ബുഖാരി പറഞ്ഞു എനിക്കറിയില്ല, ഇങ്ങനെ ഹദീസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഈ ചരിത്രത്തിൽ കാണാം, അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ട് മുഹദ്ദിസീങ്ങൾ, അവർക്ക് മനസ്സിലായി, അവർ പറഞ്ഞു, ഫഹീമർ റജുലു, ബുഖാരിക്ക് ഇത് സംഗതി തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാരായ ആളുകളും സദസ്സിലുണ്ട്, അവർ പറഞ്ഞു, ദാ ബുഖാരി. ചില പിന്നെ ഷെയ്ഖമാർ ഈ ഹദീസിനെ ഈ സംഭവത്തെ വിശദീകരിച്ചിട്ട് അവർ പറഞ്ഞു, ഇതാ ബുഖാരി, ലാ അരിഫുഹു ഷൈഉൻ, ഇയാൾക്കൊന്നും തിരിയില്ലല്ലോ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന റിവായത്തിലുള്ളത്, വമിൻഹും ഗൈറ ദാലിക യഖളി അലൽ ബുഖാരി ബിൽ അജ്സി വത്തഖ്സീരി വഖില്ലത്തിൽ ഫഹ്മി, ബുഖാരിക്ക് അത്ര വിവരമൊന്നുമില്ലല്ലോ എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾ പറയാൻ തുടങ്ങി. കാരണം ഇങ്ങനെ 100 ഹദീസുകളാണ് അതിന്റെ സനദും മൊത്തനും, ഓരോന്നിങ്ങനെ വായിച്ചു കളിപ്പിക്കുമ്പോൾ ബുഖാരി പറഞ്ഞു, ലാ അരിഫുഹു, ഈ ഹദീസിനെ പറ്റി ഒരു വിവരം എനിക്കില്ല. അങ്ങനെ 100 ഹദീസുകളും വായിച്ചു, സനദ് വായിച്ചു, മത്തിന് വായിച്ചു. ഇതൊരു ചില്ലറ പരിപാടിയല്ല, നിറഞ്ഞ സദസ്സാണ്, മുഹദ്ദിസീങ്ങളാണ് അവിടെ ഉള്ളത്, കിബാറുകളായ തോലബുലിയുമാണ് ആ സദസ്സിലുള്ളത്, സാധാരണക്കാരാണ്, ബാഗ്ദാദിൽ നിന്നുള്ള ആളുകൾ, ഖുറാസാനിൽ നിന്നുള്ള ആളുകൾ, അതല്ലാത്ത ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഈ 100 ഹദീസിന്റെ മത്തിനും സനദും വായിച്ചതിന് ശേഷം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എണീറ്റു. എന്നിട്ട് അവരോട് ചോദിച്ചു, തീർന്നോ? അവര് പറഞ്ഞു, അതെ തീർന്നു. അങ്ങനെ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1-ാമത്താളോട് പറഞ്ഞു, ആ ഹദീസുകൽ അവൽ കുൽ തക്കിദ, 10 പേരിൽ ആദ്യത്തെ 10 ഉദ്ധരിച്ച 1-ാമത്താള് അയാളോട് പറഞ്ഞു, നീ ഉദ്ധരിച്ച സനദ് ഇങ്ങനെയാണ്, അതിന്റെ മത്തിനിങ്ങനെയാണ്, ഇങ്ങനെയാണ് നീ ആ ഹദീസ് ഉദ്ധരിച്ചത്. എന്നിട്ട് അതിന്റെ സ്വഭാവ്, എന്നാൽ ആ ഹദീസ് അങ്ങനെയല്ല, ആ ഹദീസ് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഹദീസ് നീ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് തെറ്റാണ്, അതിന്റെ സനദ് ഇങ്ങനെയാണ്, അതിന്റെ മത്തിനിങ്ങനെയാണ്. മൂന്നാമത്തെ ഹദീസ്, നാലാമത്തെ ഹദീസ് ആ സ്തസ്സിൽ വെച്ചിട്ട് ഈ 100 ഹദീസിന്റെയും സനദും മത്തിനും, അതിന്റെ യഥാർത്ഥ സനദും അതിന്റെ യഥാർത്ഥ മത്തിനും ഇമാം ബുഖാരി ആ സദസ്സിൽ ഒരൊറ്റ ഇരിപ്പിന് അവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഉലമാക്കൾ വിശദീകരിച്ചു, ഇവിടെ ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക, ഇബിൻ ഹജർ ഹാഫിൽ ഇറാഖിയെ തൊട്ടിട്ട് ഇബിൻ ഹജർ വിശദീകരിക്കുകയാണ്, ഹുന അയുഖ്ല ഉലിൽ ബുഖാരി فما العجب من رده الخطا الى الصواب فانه كان حافظا. ഇവിടെ അവർ മത്തിനുകളും സനദുകളും തെറ്റായി ഉദ്ധരിച്ചതിനെ ഇമാം ബുഖാരി ശരിയാക്കി കൊടുത്തു, അത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹിഫ്ളിൽ നിന്നും പറഞ്ഞു കൊടുത്തു എന്നതല്ല അത്ഭുതം. ഇമാം ബുഖാരിക്ക് അതിന് കഴിവുണ്ട്, ഇമാം ബുഖാരി അത്രക്കും ബുദ്ധിശക്തിയുള്ള ആളാണ്, ഇമാം ബുഖാരിന്റെ ഓർമ്മശക്തി അപാരമാണ്. നേരത്തെ ഉസ്താദിന് പറഞ്ഞു കൊടുത്തല്ലോ, ആർക്ക്? ദാഖിലിക്ക് സനദ് തിരുത്തി കൊടുത്തല്ലേ ഇമാം ബുഖാരി. അതാണ് ഇമാം ബുഖാരി 11-ാമത്തെ വയസ്സിൽ. ഇബിൻ ഹജർ പറയാണ് ആ സനദുകളും മത്തിനുകളും 100 ഹദീസിന്റെ സനദുകളും മത്തിനുകളും ഹിഫ്ളിൽ നിന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ല അത്ഭുതം. പിന്നെന്താ അവിടെ അത്ഭുതം നിങ്ങൾക്ക് തിരിഞ്ഞോ? എന്നിട്ട് വിശദീകരിക്കുകയാണ്, ബലിൽ അജബു മിൻ ഹിഫ്ലിഹി ലിൽ ഖതഇ അലാ തർതീബി മാ അൽഖൗഹു അലൈഹി മിൻ മർറത്തിൻ വാഹിദ. അവരാ ഹദീസുകൾ 100 ഹദീസുകൾ അവർ തെറ്റായിട്ടാണ് ഉദ്ധരിച്ചത്, അതിന്റെ സനദുകളും മത്തിനുകളും അവർ തെറ്റായി ഉദ്ധരിച്ചു. അവരാ തെറ്റായി ഉദ്ധരിച്ച സനദുകളും മത്തിനുകളും അതേപോലെ ബുഖാരി അവർക്ക് പറഞ്ഞുകൊടുത്തു അവരൊറ്റ ഇരിപ്പില്. അവരാ 100 ഹദീസുകളും ഉദ്ധരിച്ചത് തെറ്റായിട്ടാണ്, ഇമാം ബുഖാരി അത് ശരിയാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? നീ ആ ഹദീസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്നാമത്തെ ഹദീസ് നീ പറഞ്ഞത് ഇങ്ങനെയാണ്. അവരാ പറഞ്ഞ 100 ഹദീസുകളും ആ ഒറ്റ ഇരിപ്പിൽ ഇമാം ബുഖാരി ഹിഫ്ളാക്കി. ഇതാണ് അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ സ്പോട്ടിൽ വെച്ചിട്ട് ഈ 100 ഹദീസുകൾ അവരാ തെറ്റായി ഉദ്ധരിച്ചത് എങ്ങനെയാണോ, ആ തെറ്റായി ഉദ്ധരിച്ചതുപോലെ ഇമാം ബുഖാരി അവർക്കാണ് പറഞ്ഞു കൊടുക്കണം ആ 100. എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞു, ഇതിൽ ഒന്നാമത്തെ ഹദീസിന്റെ സനദ് 10-ാമത് ഉദ്ധരിച്ച ആളെടുത്താണുള്ളത്. 10-ാമത്തെ ആളാണ് തെറ്റായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്, 10-ാമത്തെ ആളാണ് 1-ാമത്തെ ഹദീസിന്റെ സനദ് ഉദ്ധരിച്ചിട്ടുള്ളത്, 2-ാമത്തെ ഹദീസിന്റെ മത്തിന് ഉദ്ധരിച്ചിട്ടുള്ളത് 20-ാമത്തെ ആളാണ്. ഇങ്ങനെ ഇത് ചരിത്രത്തിൽ വന്നതല്ല, ഈ രൂപത്തിൽ ഇമാം ബുഖാരി അത് വിശദീകരിച്ചു കൊടുത്തു. അവരാ തെറ്റായി ഹദീസുകൾ പറഞ്ഞ ഓർഡർ പോലും ഇമാം ബുഖാരി 1-ാമത്തെ ഹദീസിന്റെ മത്തിന് 20-ാമത് പറഞ്ഞ ആളെടുത്താണുള്ളത്, 2-ാമത് പറഞ്ഞ ഹദീസിന്റെ സനദ് 50-ാമത് പറഞ്ഞ ആളെടുത്താണുള്ളത്. അവരാ ഹദീസുകൾ സനദുകളും മത്തിനുകളും തെറ്റായി ഉദ്ധരിച്ചത് ആ സന്ദർഭത്തിൽ ആ സ്പോട്ടിൽ ഇമാം ബുഖാരി ഹിഫ്ളാക്കാണ്. എന്നിട്ട് അവർക്കത് തിരിച്ചു പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് 1-ാമത്തെ ഹദീസ്, എന്നാൽ അതിന്റെ സനദ് അങ്ങനെയല്ല, അതിന്റെ സനദ് 10-ാമത്തെ ആൾ ഉദ്ധരിച്ചല്ലോ, അതാണ് ഇതിന്റെ സനദ്. 1-ാമത്തെ സനദ് ഹദീസിന്റെ മത്തിനിന്റെ സനദ് വരേണ്ടത് 10-ാമത്തെ ആൾ ഉദ്ധരിച്ചതാണ്, 2-ാമത്തെ ഹദീസിന്റെ മത്തിന് വരേണ്ടത് ഇന്ന ഹദീസിന്റെ ആണ്. ഇങ്ങനെ ആ 100 ഹദീസിന്റെ ആ സനദും മത്തിനും അവര് തെറ്റായി ഉദ്ധരിച്ചതടക്കം അത് പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അതിന്റെ ഇന്നതാണ് ആ ഹദീസിന്റെ സനദ് വരേണ്ടത്, ഇന്നതാണ് ആ ഹദീസിന്റെ മത്തിന് വരേണ്ടത്, ഇങ്ങനെ 100 ഹദീസുകൾ അത് ഇമാം ബുഖാരി അവിടെ വെച്ചിട്ട് പറഞ്ഞെടുക്കാണ്. ഇത് ബാഗ്ദാദിൽ നടന്ന സംഭവമാണ്. ഇത് ഖതീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിന്റെ സീറ വിശദീകരിക്കുന്നിടത്തൊക്കെ ഈ സംഭവങ്ങളെ കാണാം. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും. അതുകൊണ്ടായിരിക്കണം ഹാഫിൽ ഇബിൻ ഹജർ അദ്ദേഹത്തിന്റെ തഖരീബിൽ പറഞ്ഞു, ഇമാം ബുഖാരി ഹിഫ്ളിന്റെ കാര്യത്തിൽ ഒരു ജബലാണ്, ജബല് ഒരു മല, ഒരു പർവ്വതമാണ് ഇമാം ബുഖാരി ഹിഫ്ളിന്റെ കാര്യത്തിൽ. ജബലുൽ ഹിഫ്ളി ഹാഫിലു ദുനിയാ ഫി ഇൽമിൽ ഫി ഫിഖ്ഹിൽ ഹദീസി. ഇബിൻ ഹജറിന്റെ വാചകമാണ്, ഹദീസ് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ദുനിയാവിലെ ഹാഫിലാണ്, അദ്ദേഹം പ്രഗത്ഭനാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ രണ്ട് വാചകങ്ങൾ ബുഖാരിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സയ്യിദുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ സയ്യിദ്, ഉസ്താദുൽ അസാതിദ, ഉസ്താദ്മാരുടെ ഉസ്താദാണ് ആര്? ഇമാം ബുഖാരി. മുഹദ്ദിസീങ്ങളുടെ സയ്യിദാണ് ആര്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ശക്തി എന്ന് പറയുന്നത്. അത് 100 ഹദീസിന്റെ സനദ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹദീസിന്റെ മത്തേ നമുക്ക് കാണാതെ അറിയോ? ശരിക്ക് ഇന്നത്ര ഇന്ന് ആലിമീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അത്ര ആളുകൾക്കറിയാം. ഇനി എത്ര ഹദീസിന്റെ സനദ് നമുക്കറിയാം? ഒരു ഹദീസിന്റെ സനദ്, ഒരൊറ്റ ഹദീസിന്റെ സനദ്, ഇന്നാളെന്ന് ഇന്നാള്, ഇന്നാളെന്ന് ഇന്നാള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന സഹാബി, ആ സഹാബയിൽ നിന്ന് ഇന്ന സഹാബി, അല്ലെങ്കിൽ ഇന്ന താവി, ആ താവിയിൽ നിന്ന് ഇന്ന താവി, പിന്നെ ഇന്നാള്, പിന്നെ ഇന്നാള്, പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലെങ്കിൽ ഇമാം തിർമിദി, അല്ലെങ്കിൽ ഇമാം മുസ്ലിം, ഇങ്ങനെ ഒരു ഹദീസിന്റെ സനദ്. ഇത് അജമിയായ, നമ്മൾ പറഞ്ഞു ബുഖാറയിലാണ് അറബി ഭാഷ പഠിച്ച്, ഒരു പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കാം, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാകണം. ഈ ബുഖാരിയുടെ ഗ്രന്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഖുർആൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമ കഴിഞ്ഞാൽ പിന്നീട് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി തആല സ്വഹീഹുൽ ബുഖാരി. ഇതാണ് ഇമാം ബുഖാരി. മറ്റൊരു സംഭവം, ഇമാം ബുഖാരി ദർശന പോകും ബസറയിൽ. ദർശന പോകുമ്പോൾ ചില ആളുകൾക്കൊരു ഒരു പ്രശ്നം അതിൽ കാണാം. മുഹമ്മദ് ബിൻ അബി ഹാത്തിം അൽ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണ, ഹാഷിദ് ബിൻ ഇസ്മായിൽ വ ആഖർ, രണ്ടാളുകൾ, ഒന്ന് ഹാഷിദ് ബിൻ ഇസ്മായിൽ, മറ്റാളുടെ പേര് പറയില്ല, വ ആഖർ, യഖൂൽ അൻ കാന അബൂ അബ്ദുല്ലാ യഖ്തലിഫു അന ഇലാ മശായിഖിൽ ബസറ വഹുവ ഉലാമുൻ. ബസറയിൽ ഷെയ്ഖുമാരുടെ ക്ലാസുകൾ ഉണ്ടാവും, ആ ക്ലാസ്സിന് പല ഷെയ്ഖുമാരുടെ ക്ലാസുകൾ ഉണ്ടാവും. ഇമാം ബുഖാരി ഞങ്ങളുടെ കൂടെ വരും. വഹുവ ഗുലാമുൻ, ഇമാം ബുഖാരി കുട്ടിയാണ്. വഹുവ ഗുലാമുൻ, ഇമാം ബുഖാരി കുട്ടിയാണ്. നമ്മൾ പറഞ്ഞു ദാഖിലിയെ തിരുത്തുന്നത് 11-ാമത്തെ വയസ്സിലാണ് സനദ് തിരുത്തി കൊടുക്കുന്നത് അല്ലേ. 100 ഹദീസ് സനദും മത്തിനും മാറ്റിമറിച്ചിട്ട് ആ മാറ്റിമറിച്ചതും പറഞ്ഞുകൊടുത്തു, അതിന്റെ ശരിയും പറഞ്ഞുകൊടുത്തു. ഇത് മറ്റൊരു സംഭവമാണ്. ഹാഷിദ് ബിൻ ഇസ്മായിലാണ് പറയുന്നത്, ഇമാം ബുഖാരി എഴുതി വെക്കൂല, ഞങ്ങളുടെ കൂടെ ദർശനമൊക്കെ വരും, എഴുതി വെക്കൂല. അങ്ങനെ ഹത്ത ഹത്ത ആലാ ദാലിക അയ്യാമിൻ ഫകുന്നാ നഖൂലു ലഹു ഇന്നക തഖ്തലിഫു മാനാ വലാ തക്തുബ് ഫമാ തസ്നഉ. ഞങ്ങളുടെ കൂടെ അങ്ങനെ ക്ലാസ്സിന് വരണ്ടല്ലോ, ഒന്ന് എഴുതി വെക്കണില്ലല്ലോ, ഒന്ന് എഴുതി വെക്കാറില്ലല്ലോ. ഇതവരെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വേറെ ചില റിവായത്തുകളിൽ അങ്ങനെ കാണാം. അങ്ങനെ ഇവരിങ്ങനെ പറയും, ഇവനൊന്നും എഴുതൂല, അന്ന് ഗുലാമാണ്, ചെറിയ കുട്ടിയാണ്, ആസിന് എല്ലാ ശേഖന്മാര് ദർസിന് പോയിരിക്കും, ഒന്നും എഴുതൂല. അങ്ങനെ ഫക്കാലന യോമൻ ബാദ സിത്തത്ത അശറ യോമിൻ, അങ്ങനെ 16 ദിവസമായി, 16 ദിവസമായി, ഇവരെ കൂടെ അങ്ങനെ ക്ലാസ്സിന് പോവും, ദർസിന് പോവും, ഇവരൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കും. അങ്ങനെയാണല്ലോ ദർശന പോകുമ്പോ, ആർക്കാൻ വേണ്ടിട്ട് ദർശന പോകല്ലോ, ഇൽമു എന്നുള്ളത് ഒരു ഇബാദത്താണല്ലോ, അതിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കൂലി കിട്ടും, ഇല്ലെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല. അങ്ങനെ ഇമാം ബുഖാരി പറഞ്ഞു, ഇന്നക്കുമാ കഥ അക്സർത്തുമ അലയ്യവ അലഹത്തുമ നിങ്ങൾ കുറെ കാലം അത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടൊന്നും എഴുതണില്ല, എഴുതണില്ല, അത് സംസാരം ശ്രദ്ധിച്ചോ. ഇന്നക്കുമാ നിങ്ങൾ രണ്ടാളും കഥ അക്സർത്തുമ അലയ്യ വൽഹത്തുമ ഇങ്ങനെ ടങ്ങാറാക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, എഴുതണില്ല എഴുതണില്ല എന്ന് പറഞ്ഞിട്ട്. ഫാരിദ അലയ്യ മാക്കത്തപ്തുമ, നിങ്ങൾ രണ്ടാൾ എഴുതിയതും കാണിച്ചു തരി. ഷെയ്ഖുമാർ ദർസം നിങ്ങൾ രണ്ടുപേരും എഴുതി വെച്ചത് കാണിച്ചു തരും. ഫഹ്റജന ഇലൈഹി മാക്കാന ഇന്ദന, ഞങ്ങൾ എഴുതി വെച്ചിരുന്നതൊക്കെ ഞങ്ങൾ ഇബ്രാഹിമിന് കാണിച്ചു, പിന്നെ ബുഖാരിക്ക് കാണിച്ചു കൊടുത്തു, മുഹമ്മദിന് കാണിച്ചു കൊടുത്തു. ഫസാദ അല 15 അൽഫി ഹദീസിൻ, എത്ര ഹദീസാണ്? ഒന്നോ രണ്ടോ മൂന്നോ നാലോ, എത്ര ഹദീസാ? فزاد على 15,000 حديث. ترى هذه 15,000 حديث. എത്ര ദിവസം കൊണ്ട് എഴുതിയതെന്ന് പറഞ്ഞത്? 16 ദിവസത്തിനുള്ളില്. ഈ ഷെയ്ഖന്മാരെടുത്ത് പോയിട്ട് അവരെ എഴുതിയെടുത്തത് ഹദീസുകൾ 15,000, 15,000 ഹദീസുകൾ. ഈ ഹദീസുകൾ ഞങ്ങളാണ് കാണിച്ചു കൊടുത്തതാ, ഇതൊക്കെ ഞങ്ങൾ എഴുതി വെച്ചതാ. നീ എന്താ എഴുതിയിട്ടുള്ളത്? അങ്ങനെ ഫഖറഹ കുല്ലഹ അല്ലഹിൽ കൽബി, ഇമാം ബുഖാരി ആ 15,000 ഹദീസുകൾ, മഹാനായ ഇമാം ബുഖാരി, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്. അതുകൊണ്ടാണ് ഹാഫിള് പറഞ്ഞത് ജബലുൻ, ജബലുൻ ഒരു പർവ്വതമാണ്, ഒരു മലയാണ്. അമീറുൽ മുഅ്മിനീനാണ് ഹദീസിലെ, ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഹാഫിളുൽ ഹുഫാദാണ്, ഹാഫിളുൽ ഹുഫാൽ അല്ലെ, സയ്യിദുൽ ഹുഫാൽ. ആ 15,000 ഹദീസുകൾ ഓരോന്നിങ്ങനെ മണിമണിയായിട്ട് ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. 16 ദിവസം കൊണ്ട് ഉസ്താദുമാര് ക്ലാസ് എടുത്ത 15,000 ഹദീസുകൾ ഇമാം ബുഖാരി അതിങ്ങനെയാണ് കാണാതെ പറഞ്ഞുകൊടുത്തു. ഇതാണ് ഇമാം ബുഖാരി. ചില ആളുകൾക്കൊക്കെ ഇമാം ബുഖാരിന്റെ ഹദീസ് വാറോലെയാണ്, അത് വേറൊരു വിഷയമാണ്, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളത് പറയും. ഇതാണ് ഇമാം ബുഖാരി. ആ ഹദീസുകൾ ഓരോന്നോരോന്ന് 15,000 ഹദീസുകൾ, എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ എഴുതി വെച്ചതിൽ തെറ്റുണ്ടായിരുന്നു, ആ തെറ്റ് വരെ ഇമാം ബുഖാരി അങ്ങോട്ട് തിരുത്തി തന്നു. ഞങ്ങൾ എഴുതി വെച്ചതിലുള്ള തെറ്റ് ഞങ്ങൾ തിരുത്തി, അത് ഇമാം ബുഖാരി പറഞ്ഞു അതങ്ങനെയല്ല, അതിങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞു, ഞാൻ എന്റെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളെ കൂടെ ദർസിന് വരുന്നു പോകുന്നു, അതെന്റെ സമയം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നവരോട് ചോദിച്ചു എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഹദീസുകൾ അദ്ദേഹം ഹിഫ്ളിൽ നിന്നുള്ളത് ഇതെടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കുക. ഇബ്നു സലാമുൽ, അബ്ദുല്ലാഹി ഇബ്നു സലാമുൽ ബീക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹി ഇബ്നു സലാം അൽ ബീക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമാണ്, ഹാഫിളാണ്, മുഹദ്ദിസാണ്, പ്രഗൽഭനാണ്. ഇമാം ബുഖാരിന്റെ ഉസ്താദ് കൂടിയാണ്. അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ കേട്ടാലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇമാം ബുഖാരിന്റെ ബുദ്ധിനെ കുറിച്ച് പറഞ്ഞത്, ഓർമ്മനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത്, ഒരു അജബാണ് ഇമാം ബുഖാരിന്റെ ബുദ്ധിയും ഓർമ്മശക്തിയും. ഒരു അജബായിരുന്നു, അതൊരു അത്ഭുതമായിരുന്നു. അത് മനുഷ്യനെ സ്തബ്ധരാക്കി കളയുന്ന ബുദ്ധിയും ഓർമ്മശക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആരും അന്തം വിട്ടുപോകും അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിക്കും ബുദ്ധിക്കും മുന്നിൽ. ഉലമാക്കൾ ഇങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ ഹാഫിള് പറഞ്ഞതുപോലെ ഇമാം ബുഖാരിന്റെ ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, ഏത് അദ്ദേഹം ആ സനദുകളും മത്തിനുകളും ഹിഫ്ലാക്കി എന്നുള്ളത് മാത്രമല്ല, അവിടെ അവരാ തെറ്റായി പറഞ്ഞതിനാ നിമിഷം ഇമാം ബുഖാരി തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ആ 100 ഹദീസുകളെ. ഇതാണ് അദ്ദേഹത്തിന്റെ ആ കൂർമ്മ ബുദ്ധി, തുളച്ചു കയറുന്ന ബുദ്ധി എന്നൊക്കെ, ദാക്കിറത്തുൻ ഖാരിഖ, തുളച്ചു കയറുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയും ബുദ്ധിയും. അതിൽ മുഹമ്മദ് ബിൻ സലാം അൽ വീക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഞാൻ ദർസ് എടുത്തുകൊണ്ടിരിക്കും, ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരി കയറി വരും. ഇമാം ബുഖാരി ദർസിലേക്ക് വരുന്നതോടുകൂടിയിട്ട് എനിക്കൊരു പേടിയാണ്. ധാരാ പറയുന്നത് ഇമാം ഹാഫിൽ മുഹദ്ദിസ് കിബാറുകളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ബിൻ സലാമുൽ ബീക്കന്തി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, ഈ ഉസ്താദ് പറയാണ് ഇമാം ബുഖാരി ക്ലാസ്സിലേക്ക് വരുമ്പോ എനിക്ക് ആകപ്പാടൊരു ബേജാറും പരിഭ്രാന്തിയാണ്. നീ ഞാൻ വായിച്ച ആ സിയറില് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. അദ്ദേഹം പറയാണ് കുല്ലമാ ദഖല അലയ്യ ഹാദ സബി തഹയ്യർതു. സബി എന്ന് പറഞ്ഞത് അന്ന് കുട്ടിയാണ് ഇമാം ബുഖാരി, ആ കുട്ടിക്ക് ദർസിലേക്ക് കയറി വരുമ്പോ തഹയ്യർത്തു, എനിക്ക് ആകപ്പാടൊരു പരിഭ്രാന്തിയാണ്, ഒരു ബേജാറാണ്. അത് ഇൽമില്ലാത്തത് കൊണ്ടല്ല. അദ്ദേഹം പറയുന്നു തഹയ്യർത്തു, ഞാനാകെ ബേജാറാവും, ഞാനാകെ പരിഭ്രാന്തിയിലാകും. വഉൽബിസ അലൈ അംറുൽ ഹദീസി വഗൈറ, പിന്നെ ഞാൻ പറയുന്നതൊക്കെ ആകെ വിശ്വാസമാവും. ഞാൻ ഹദീസ് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ഒരു തെൽബീസാകുക. ഹദീസിന്റെ കാര്യത്തിലും അതല്ലാത്ത കാര്യങ്ങളും പറയുമ്പോൾ ആകെപ്പാട് തെൽബീസ്. ഇമാം ബുഖാരിയുടെ കയറി വരുമ്പോ വല അസാലു ഖായിഫം മാലം യഖ്റുജ്, ആ പേടിയും ബേജാറും ഇമാം ബുഖാരിന്റെ പുറത്തേക്ക് പോകണം. ആ കുട്ടിയുണ്ട് ഇമാം ബുഖാരി എന്ന് പറയുമ്പോൾ അന്ന് പിന്നെ ചരിത്രത്തിൽ വന്നത് സൊബിയ എന്നാ പറയോഗിച്ചത്. ആ കുട്ടി ആ സദസ്സിൽ നിന്ന് ആ ദർസിൽ നിന്ന് പുറത്തു പോകുമ്പോ പുറത്തു പോകുന്നത് വരെ എനിക്ക് പേടിയായിരിക്കും, ഞാൻ ഹായിഫായിരിക്കും. ഇതാരാ പറയുന്നത്? ലോകം കണ്ട പ്രഗത്ഭനാണ്, കിബാറാണ്, മുഹദ്ദിസാണ്, ഇമാമാണ് മുഹമ്മദ് ബിനു സലാമുൽ ബീക്കന്ദി റഹ്മത്തുല്ലാഹി അലൈഹി. ഈ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി കുറിച്ച് പറയണം. ബുഖാരി ക്ലാസ് കയറിയുമ്പോൾ ഒരു ബേജാറാണ്. അത് ഇമാം ബുഖാരിയുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും. പിന്നെ ഹദീസ് പറയുമ്പോൾ ഒരു തപ്പി തടച്ചില്ല. ഇതൊക്കെ ഇമാം ദഹബി റഹ്മത്തുല്ലാഹി അലൈഹി സിയറിൽ എഴുതി വെച്ചതാണ്. അദ്ദേഹത്തിൽ തന്നെയുള്ള മറ്റൊരു സംഭവം കാണാം. സുലൈമബിൻ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി യഖൂലു കുന്തു ഇൻദ മുഹമ്മദ് ബിനു സലാമുൽ ബീക്കന്ദി, ഞാൻ മുഹമ്മദ് സലാമുൽ ബീക്കന്ദിന്റെ അടുത്തായിരുന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ആരെ മുഹമ്മദ് ബിനു സലാമുൽ ബീക്കന്ദി, ലൗജിഇത ഖബ്ല ഖബ്ൽ ലറായിത സബിയൻ യഹ്ഫളു 70,000 ഹദീസ. തൊട്ട് മുമ്പ് നീ വന്നിരുന്നെങ്കിൽ 70,000 ഹദീസുകൾ മനപ്പാടമാക്കിയ ഒരു കുട്ടിയെ കാണാമായിരുന്നു. 70,000 ഹദീസുകൾ, 70,000 ഹദീസുകൾ ഹിഫ്ലാക്കിയ, 70,000 ഹദീസുകളെ ഹിഫ്ലാക്കിയ ഒരു കുട്ടിയെ കാണാമായിരുന്നു ഉസ്താദ് പറയുന്നത്. ഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഫഖറജതു ഫീ തലബിഹി ഹത്താ ലഹിക്തുഹു, അങ്ങനെ ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ചു പോയി, ആ കുട്ടിയെ കണ്ടുമുട്ടി. ഖാല അൻതല്ലദീ യഖൂലു, നീയാണോ പറയുന്നത്, ഇന്നി അഹ്ഫളു 70,000 ഹദീസിൻ. ഖാല നാം, 70,000 ഹദീസുകൾ ഹിഫ്ലുണ്ട് എന്നുള്ളത് പറയുന്ന ആള് നീയാണോ? ആ മുഹമ്മദ്, ആ കുട്ടി പറഞ്ഞു, രാമതെ വാക്സർ, എനിക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. വാക്സർ 70,000 മാത്രമല്ല, 70,000 കൂടുതൽ ഹദീസുകൾ എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അത് വേറെ വിഷയം വരുമ്പോൾ നമുക്ക് അതിൽ പറയാനുള്ളതാണ്. അദ്ദേഹം അതിൽ പറയുന്നത് ഹദീസുകൾ മാത്രമല്ല, ആ ഹദീസിന്റെ ആളുകളെ കുറിച്ച്. ഈ സനദിന്റെ പഠനം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പഠനമാണ്. സനദിന്റെ പഠനം എന്ന് പറഞ്ഞാൽ അതിൽ 5 ആൾക്കാർ 6 ആൾക്കാരുണ്ടെങ്കിൽ ആ പിന്നെ മുഹമ്മദ് എന്നൊരാളുണ്ടെങ്കിൽ അയാളെ വാപ്പാരാണ്, അയാളെ ഉമ്മാരാണ്, അയാളെ ഏത് ഗോത്രത്തിൽ ജനിച്ച ആളാണ്, എന്നാണ് മുസ്ലിമായത്, മരിച്ചതെങ്ങനെയാണ്, അയാളുടെ കുടുംബം, അയാളുടെ സ്വഭാവം, ഇതൊക്കെയാണ്. അത് ഒരാളെ കുറിച്ച് ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി കാണാതെ അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് സനദ്. അപ്പോ 70,000 കൂടുതൽ ഹദീസുകൾ എനിക്കറിയാം. ആ ഹദീസിന്റെ റിജാലുകൾ, അതിന്റെ സനദിലുള്ള ആളുകൾ, അവരുടെ ചരിത്രവും എനിക്കറിയാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്. ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ബിൻ സലാമുൽ ബീക്കന്ദിയെ പോലെ ഇമാം ബുഖാരിയുടെ മറ്റൊരു ഗുരുനാഥനാണ് ആര്? ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമാണ്, ഹാഫിളാണ്, മുഹദ്ദിസാണ്, പണ്ഡിതനാണ്, പ്രഗത്ഭനാണ്. അദ്ദേഹം ഇമാം ബുഖാരിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം, ഞാനും വേറൊരാളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ആ തർക്കം ഹുമൈദി പരിഹരിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ്? ഇമാം ബുഖാരിയോട് ചോദിച്ചിട്ടാണ്. ഇമാം ബുഖാരിയോട് ചോദിച്ചിട്ടാണ്, മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് 16-ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ, 16-ാമത്തെ വയസ്സിൽ അബ്ദുല്ലാഹി ബിൻ മുബാറക്കിന്റെയും വഖീഇന്റെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി ഇഫ്ലാക്കിയിരുന്നു എന്നുള്ളതാണ്. 16-ാമത്തെ വയസ്സിൽ വഖീഇന്റെയും ഇബ്നു മുബാറക്കിന്റെയും ഗ്രന്ഥങ്ങൾ ഇഫ്ലാക്കിയിട്ടുണ്ടായിരുന്നു ഇമാം ബുഖാരി. 18-ാമത്തെ 20-ാമത്തെ വയസ്സ് മുതൽക്ക് ഉസ്താദുമാർ ഇമാം ബുഖാരിയിൽ നിന്ന് ഹദീസുകൾ എഴുതിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ സലാം പറഞ്ഞല്ലോ, ഇമാം ബുഖാരി ദർസിലേക്ക് കയറി വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവം. ഇവിടെ ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ്, ഇമാം ബുഖാരി പറയണ, ഞാനൊരിക്കൽ ഹുമൈദിയുടെ അടുത്ത് ചെന്നു, വഅന ഇബ്നു സമാനി അശറ സന, അന്നെന്റെ വയസ്സ് 18 വയസ്സാണ്. വബൈനഹു വബൈന ആഖറി ഇഖ്തിലാഫുൻ ഫീ ഹദീസിൻ, ഈ ഹുമൈദിന്റെയും വേറൊരാളും തമ്മിൽ ഒരു ഹദീസിന്റെ വിഷയത്തിൽ ഒരു ഇഖ്തിലാഫ് ഉണ്ടായിരുന്നു. ഫലമാ ബസറ ബി അൽ ഹുമൈദി ഖാല ഖദ് ജാഅ മൻ യുഫസ്സിലു ബൈനന, അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഞാൻ ചെന്നത്. എന്നെ കണ്ടപ്പോ ഈ ഹുമൈദി പറഞ്ഞു, ദാ നമുക്കിടയിൽ തീർപ്പുണ്ടാക്കാൻ ആളെത്തിയിട്ടുണ്ട്. ആരാ ഹുമൈദി പറയണേ? അന്ന് ഇമാം ബുഖാരിന്റെ പ്രായം 18 വയസ്സാണ്. നമുക്കിടയിൽ ഈ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധി പറയാൻ ആ ഹദീസ് പഠിപ്പിക്കാൻ ആരെത്തിയിട്ടുണ്ട്? ഇമാം ബുഖാരി എത്തിയിട്ടുണ്ട്. ഖദ് ജാഅ മൻ യുഫസ്സിലു ബൈനനാ ഫഅറള അലയ്യ ഫഖലൈതു ലിൽഹുമൈദി അലാ മൻ യുഖാലിഫ്. അങ്ങനെ അവരാ പ്രശ്നം അവതരിപ്പിച്ചു, ഞാൻ ആ ഹദീസ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇമാം ബുഖാരി പറയുന്നുണ്ട്, ആ വിഷയത്തിൽ ഹക്ക് ഹുമൈദിന്റെ ഭാഗത്തായിരുന്നു, മറ്റേ ആളുകളുടെ ആ ബാത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്നൊക്കെ ഇമാം ബുഖാരി പറയുന്നുണ്ട്. ഇത് 18-ാമത്തെ വയസ്സിലാണ്, ഇമാം ബുഖാരിന്റെ 18-ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണ് നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതാണ് ഇമാം ബുഖാരിയുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും, അദ്ദേഹത്തിന്റെ ഹിഫ്ലാക്കാനുള്ള കഴിവ്. ഇനി ഉലമാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ അതുകൂടി നമുക്ക് ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒന്ന്, അള്ളാഹു ഇമാം ബുഖാരിനെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, ഉലമാക്കൾ പറഞ്ഞത് ഇമാം ബുഖാരിന്റെ മാതാപിതാക്കളുടെ സുഹൃദത്തിന്റെ ഫലമാകാം. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ ചെയ്ത നന്മ അതിന്റെ ഗുണം ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. സൂറത്തു കഹ്ഫിൽ ഖദീറിന്റെ സംഭവം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഖാൻ അബൂഹുമ സ്വാലിഹ, ആ കുട്ടിയുടെ അവരുടെ മാതാപിതാക്കൾ ആരായിരുന്നു? സ്വാലിഹ ആയിരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. ആ മതിൽ നേരാക്കി കൊടുത്ത സന്ദർഭത്തിൽ അവർക്ക് കിട്ടേണ്ട നിധി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാകാം. അപ്പോ അള്ളാ വല്ലാത്തൊരു നിഅമത്താണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനും ഹദീസും പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ രൂപത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ആ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളും പാപങ്ങളും അള്ളാഹു പുറത്തും മാഫാക്കിത്തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതുന വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹു മജർനാ മിനൻ നാർ, അല്ലാഹു മജർനാ മിനൻ നാർ, അല്ലാഹു മജർനാ മിനൻ നാർ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. والحمد لله رب العالمين. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.